എഫേസ് ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. 24-ാമത്തെ വാക്യം വരെ സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ക്രിസ്തു സ്വഭാവത്തിൻ്റെ രണ്ട് സവിശേഷതകൾ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നീതിയും വിശുദ്ധിയും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രൂപം നീതിയിലും വിശുദ്ധിയിലും സത്യസന്ധതയിലും സമൂഹത്തിൽ കരുപിടിപ്പിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ധർമ്മം. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് സമൂഹത്തിൽ ജയാളികളായിത്തീരുന്നത്. 25-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ഇന്ന് വായിച്ച് പഠിക്കുവാൻ ശ്രമിക്കുന്നത്. 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
ആവശ്യം പോലെ ആത്മിക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാശത്തിലെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുക്കുന്ന നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കഴിപ്പും കോപവും ക്രോധവും കൂച്ചാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷണിച്ചതുപോലെ അന്യോന്യം ക്ഷണിക്കും.
പ്രൈസ് ദി ലോർഡ്. പഴയ മനുഷ്യന്റെ ജീവിതശൈലിയും പുതിയ മനുഷ്യന്റെ ജീവിതശൈലിയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവനിൽ പുതിയ ജീവിതശൈലി രൂപമെടുക്കുന്നു. അത് വ്യക്തിതലത്തിൽ അനുഭവിക്കുകയും ഒപ്പം അത് സമൂഹത്തിൽ പകർത്തുകയും ചെയ്യുന്നവരാണ്. ഈ വാക്യം ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കെല്ലാവർക്കും ഒരു സാമൂഹ്യ ജീവിതമുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മീയത വ്യക്തിതലത്തിൽ തളച്ചിടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിച്വാലിറ്റി, മതങ്ങളിലൊക്കെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ മിസ്റ്റിക്സായി ആശ്രമിക് ലൈഫ്, സന്യാസമൊക്കെ സ്വീകരിച്ചു പോകുന്നവരെ കാണാൻ കഴിയും. സന്യാസം സ്വീകരിച്ച് വനങ്ങളിലും ഗുഹകളിലും പോയില്ലെങ്കിലും പലരും സമൂഹത്തിൽ ജീവിക്കുന്നത് വേദാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് വേദവസ്തു നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തിതലത്തിൽ ഒരു ആത്മീയത ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് രക്ഷ വ്യക്തിപരമാണ്, ആത്മീയ അനുഭവങ്ങൾ ഓരോരുത്തരും പ്രാപിക്കുന്നതിന് വ്യക്തിപരമായൊരു തലമുണ്ട്. എന്നാൽ നമുക്കൊരു കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി ഉണ്ട്. സമൂഹത്തിൽ ഒരു സാമൂഹ്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ വിളിച്ചു. 25-ാം വാക്യം നോക്കി, ആകയാൽ ഹോഷ് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിച്ച് നാം തമ്മിൽ, കണ്ടോ പദങ്ങൾ ആവർത്തിക്കുന്നു അല്ലേ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുവൻ ഒരുവനോട്, ഒരുവൻ മറ്റുള്ളവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, സാമൂഹ്യ ജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ നന്നായി ഈ വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്നതിന്, ജയപ്രദമായ ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്നതിന് വിഘാതം നിൽക്കുന്ന, തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളാണ്. അതെല്ലാം വർജിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതെല്ലാം ഉപേക്ഷിക്കണം. 3-4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. 1-ാമത് നമുക്കിവിടെ കാണുന്നത് ഭോഷ്ക് അല്ലേ, വ്യാജം, അങ്ങനെ കാണുന്നല്ലേ. ഭോഷ്ക് ഉപേക്ഷിക്കണം, വ്യാജം ഉപേക്ഷിക്കണം. അപ്പോൾ വ്യാജവും വഞ്ചനയും എല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും? സത്യം, പരമാർത്ഥത അല്ലേ, അത് സ്വീകരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത് താഴോട്ട് വായിച്ച വാക്യങ്ങൾ കാണുന്നുണ്ട്, കോപം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ട് അല്ലേ. കോപം, കോപിച്ചാൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ അല്ലേ. കോപം വെച്ചുകൊണ്ടിരിക്കരുന്ന് പ്രത്യേകം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കുകയാണ്. അപ്പോൾ ഒരുവൻ ഒരുവനോട് കോപിച്ചു കഴിയുമ്പോൾ ആ റൈറ്റ് റിലേഷൻഷിപ്പ് ഇല്ലാതെ പോകും, സമാധാനം അറ്റുപോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോപത്തിന്റെ സ്ഥാനത്ത് ഏത് കടന്നു വരണം? നിശ്ചയമായിട്ടും ആ അനുരഞ്ജനത്തിന്റെയും റെക്കൺസിലിയേഷൻ നിരപ്പിന്റെയും ഒക്കെ അനുഭവം നമ്മിലേക്ക് വരണം. അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവം നമ്മൾ രൂപപ്പെട്ടു വരണം. മൂന്നാമത് വായിക്കുമ്പോൾ വീണ്ടും കാണുന്നത് മോഷണത്തെ കുറിച്ചും പറയുന്നുണ്ടല്ലേ, കള്ളൻ ഇനി കക്കാതെ. അങ്ങനെ വായിക്കുന്നു. അപ്പോൾ മോഷണം എന്തുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് മനുഷ്യൻ അധ്വാനിക്കണം, കഠിനാധ്വാനം, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വീണ്ടും നോട്ട് വായിക്കുമ്പോൾ ആകാത്ത സംസാരിക്കുക അല്ലേ. അതിന്റെ സ്ഥാനത്ത് ഏത് വരണം? ആത്മീക വർധനയ്ക്ക് ഉതകുന്നത് അല്ലേ, ഹൃദ്യമായ സംഭാഷണം നമ്മിൽ രൂപപ്പെട്ടു വരണം. അപ്പോൾ വർജിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതും ഏത് എന്ന് പറയുകയും ഒരു പുതിയ മനുഷ്യന്റെ ജീവിതശൈലി എന്താണ്, എങ്ങനെ സാധിക്കുമെന്നും പറഞ്ഞിരിക്കുക. ഒരു പുതിയ മനുഷ്യന്റെ ജീവിതശൈലി എന്താ? നമ്മൾ സാധാരണ ചിന്തിക്കും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സർവ്വതും പുതുതായി തീർന്നിരിക്കുന്നു. അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യം കൂടായി വീണ്ടും ജനനം. ആറു മാസം കൊണ്ടല്ല ഒരു വ്യക്തി വീണ്ടും ജനനം സംഭവിക്കുന്നത്, വളരെ പെട്ടെന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരേണ്ട ജീവിത ശൈലിയുണ്ട്, ഒരു ശൈലിയുണ്ട്. ആ ശൈലി മറ്റുള്ളവർ കാണുമ്പോഴാണ് ദൈവനാമം മഹത്വം എടുക്കുന്നതും മറ്റുള്ളവർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും. ഇവിടെ എഫെസ്യർ ഓർപ്പിച്ച് ഉണർത്തുന്നത് നമ്മെ എല്ലാവരെയും ഒരു സമൂഹത്തിൽ, സഭയാകുന്ന സമൂഹം, സഭയ്ക്ക് പുറത്തും ഒരു സമൂഹമുണ്ട് നിശ്ചയമായിട്ടും അല്ലേ. സഭയ്ക്കകത്തൊരു സാമൂഹ്യ ജീവിതം നമുക്കുണ്ട്, സഭയ്ക്ക് പുറത്തും നമുക്കൊരു സാമൂഹ്യ ജീവിതമുണ്ട്. ഭൂമിയുടെ ഉപ്പായിരിക്കാണ് ദൈവം നമ്മെ ആക്കിയത്, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുക. അങ്ങനെയൊന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പാനൊക്കത്തില്ല, മറ്റു സ്ഥലങ്ങളിലേക്കും ഷോപ്പിങ്ങിനോ ഒരു കാര്യത്തിനും പാനൊക്കത്തില്ല. ഈ നാല് ഭിത്തിക്കുള്ളിൽ മാത്രം നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ടി വരും, അങ്ങനല്ല. നമുക്ക് ഒരു സാമൂഹ്യ ജീവിതമുണ്ട്, ആ സാമൂഹ്യ ജീവിതം സഭാ കൂട്ടായ്മയ്ക്കുള്ളിലുമുണ്ട്, അതിന് പുറത്ത് നമുക്കുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് എങ്ങനെ ജയപ്രദമായി ജീവിക്കാം, അതാണ് ഇവിടെ വായിക്കുന്നത്. ഒന്നാം നമ്മൾ വായിക്കുന്നത് ഒന്നുകൂടെ വീണ്ടും മടങ്ങി വരാം, 25-ാം വാക്യം. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിക്കണം, വ്യാജം പറയരുത്. കൊലോസ് ലേഖനം 3:9 വാക്യം പെട്ടെന്ന് വായിക്കാം. കൊലോസ് ലേഖനം 3:9, അന്യോന്യം ഭോഷ്ക് പറയരുത്. അപ്പോൾ ഭോഷ്ക് പറയുക, കള്ളം പറയുക, വ്യാജം പറയുക എന്ന് പറഞ്ഞാൽ എന്താ? അത് പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്. അത് എവിടുന്ന് കിട്ടിയതാ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ അതിന്റെ ഉറവിടം എവിടെയാണെന്ന് നമുക്ക് കാണാം. John 8:44, യെസ്, അവര് കണ്ടോ? ഓ, എത്ര കഠിനമായ വാക്കാ പറഞ്ഞത്. അപ്പോൾ ഭോഷ്ക്, കള്ളം, വ്യാജം, ഇത് അതിന്റെ ഉറവിടം സാത്താന്. പുസ്തക പ്രവൃത്തികളിൽ സഭയിൽ വലിയ ദൈവഭയം ഉണ്ടായ ഒരു സംഭവം പറയുന്നുണ്ട്. Acts of the Apostles, chapter 5, അനന്യാസൻ സഫീറ അല്ലേ, അവരുടെ പേരുകൊണ്ട് വളരെ അർത്ഥമുള്ള പേരുകളൊക്കെ ആണെങ്കിലും, ആകർഷണീയമായ അർത്ഥമുള്ള പേരുകളൊക്കെ ആണെങ്കിലും ജീവിത ശൈലി പരാജയപ്പെട്ടു പോയി. അവർക്ക് സ്ഥലമുണ്ടായിരുന്നു, അത് വിറ്റു, അപ്പോസ്തലന്മാർ കാൽക്കൽ കൊണ്ട് വെച്ചു. അവിടെ അവർ രണ്ടുപേരും ചെയ്തത് അന്ന് ചില ഭക്തന്മാരുടെ ജീവിതശൈലി അനുകരിച്ചതാണ്. ഹൃദയത്തിന് ഉള്ളിൽ മാറ്റമുണ്ടാകാതെയുള്ള അനുകരണം എക്കാലത്തും ദോഷമാണ്. നാലാം അധ്യായം അവസാനിപ്പിക്കുന്ന ആരെക്കുറിച്ച് പറഞ്ഞാന്നറിയാമോ? ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി, നോക്കരുതായിരുന്നു. യെസ് ബർന്നബാസ് അല്ലേ? ബർന്നബാസ് എന്നൊരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അവൻ തനിക്കുള്ളതെല്ലാം വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവിടെ തന്നെ പറയുന്നുണ്ട് പ്രബോധന പുത്രൻ, ദ സൺ ഓഫ് എൻകറേജ്മെന്റ്. നല്ല പേരും ആ പേരിനൊത്ത ജീവിതവും നോക്കുക അല്ലേ. മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായി തന്നെയാണ് നിന്നത്. ദൈവം കൊടുത്ത നന്മ മറ്റുള്ളവർക്കോട് ഉപകരിക്കാൻ വേണ്ടി അവൻ തയ്യാറായി. അത് അന്നത്തെ ഒരു പ്രത്യേക ഒരു ഒരു ശൈലിയോടായിരുന്നു ഉള്ളതെല്ലാം. അപ്പോസ്തലന്മാർ കാൽക്കൽ കൊണ്ട് വെച്ചു അല്ലേ. അവർ തനിക്കുള്ളത് അവർക്കുള്ളതായിട്ട് ഒന്നും കരുതിയില്ലെല്ലാം പൊതുവകയെ നിന്നി എന്നൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു രീതി പിന്നീട് അധികം കാലമൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ കാലത്ത് ഒരു പ്രത്യേക ജീവിത ശൈലിയായിരുന്നു ആരംഭകാലത്തിലുണ്ടായിരുന്നത്. എന്നാൽ അത് അനുകരിക്കാൻ ശ്രമിച്ചു അനന്യാസ സഫീറയും. അനന്യാസ പത്രോസിന്റെ അടുക്കൽ വന്നു, നീ നിലം വെച്ച് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചോദിച്ചു. ഒത്തിരി ഒന്നും ആലോചിക്കാതെ തന്നെ അല്ലേ മറുപടി പറഞ്ഞു, ഇത്രേ ഉള്ളൂ. അവിടെ വീണു, ആള് തീർന്നു. അല്പം കഴിഞ്ഞപ്പോൾ സഫീറയും വന്നു, ഇത്രയൊക്കെ ഉള്ളൂ. അവളും പറഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ. നോക്കൂ, അവർ തമ്മിൽ അങ്ങ് ഒത്തു. ഏത് കാര്യത്തിനാണ് പറഞ്ഞു ഒത്തെന്നറിയോ? കള്ളം പറയാൻ. ഭാര്യയും ഭർത്താവും കൂടെ കള്ളം പറയാൻ അങ്ങ് ഒത്തു അല്ലേ. അപ്പോൾ ഈ വ്യാജം, ഈ കള്ളം അവർ പറഞ്ഞത് ഫലമായി വലിയൊരു ശിക്ഷാവിധി അവിടെ ഉടൻ, ഇൻസ്റ്റന്റ് ജഡ്ജ്മെന്റ്. ഉടനെ ജഡ്ജ്മെന്റ്, ദൈവത്തിന് ശിക്ഷാവിധി ഉടൻ വന്ന് ഭവിച്ചു. അതിനുശേഷം വലിയ ഭയമൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ സഭയ്ക്കും ദേശത്തും ജനത്തിനും എല്ലാം വലിയ ഭയമുണ്ടായി. അപ്പോൾ വ്യാജം, സത്യമല്ലാത്ത നിലവാരം പുലർത്തുന്ന ആളുകൾ, ഈ വേദഭാഗത്തിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. നാലാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും നമ്മൾ വേദഭാഗം ഒരു അല്പം പഠിച്ചതാണ്, സ്നേഹത്തിൽ സത്യം. അവിടെ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ളതിനെ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അല്ലെത്തിയോ എന്ന പദത്തിന്റെ അർത്ഥം സത്യം ആചരിക്കണം, സത്യമായിരിക്കണം, സത്യം പാലിക്കണം, സത്യമായി പെരുമാറുക. കേവലം വാക്കിൽ കൂടെയുള്ള സത്യം മാത്രമല്ല, പിന്നെന്താ, ഇടപാടുകളിൽ എല്ലാം സത്യസന്ധത പുലർത്തുകയാണ് അല്ലേ. സംസാരത്തിൽ കൂടുള്ള സത്യം മാത്രമല്ല അവിടുത്തെ ആ പദത്തിന്റെ അർത്ഥം. 4:15 പിന്നെന്താ, സത്യസന്ധത ജീവിതത്തിൽ പാലിക്കണം. സംസാരത്തിൽ മാത്രം പരിമിതപ്പെടുത്താവുന്ന ഒരു കാര്യമല്ല സത്യം എന്നുള്ളത്. വീണ്ടും നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ വേദഭാഗത്തിൽ ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവനിൽ പിന്നെ വ്യാജത്തിന് യാതൊരു സ്ഥാനവുമില്ല, സത്യത്തിനാണ് സ്ഥാനം. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ജനത്തോട് പറയുന്നത് തന്നെയാണ്, സത്യം സംസാരിപ്പീൻ. സക്കറിയ പ്രവചനം 8-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സത്യം സംസാരിക്കേണ്ടത്? ഇനിയും എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത്? ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, നാം ഒരു ശരീരത്തിന്റെ അവയവം അല്ലോ, നാം ഒരു ശരീരത്തിന്റെ അവയവമല്ലോ അല്ലേ. അപ്പോൾ നമുക്കതിനെ നോക്കിയറിയാം, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം തമ്മിൽ യുക്തമായി ചേർത്തു വച്ചിരിക്കുക. ഇതിനേതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വ്യത്യാസം വന്നു കഴിയുമ്പോൾ എന്ത് പ്രയാസം ഉണ്ടാകും? ഒരു അസ്ഥിക്ക് ഒരു പൊട്ടലുണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കറിയാം അല്ലേ. ബ്രെയിന് അപാകത സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാതെ വന്നാൽ. എന്നാൽ ഇതെല്ലാം അതതിൻ്റെതായ പ്രവൃത്തി ചെയ്യത്തക്ക നിലയിൽ ഫലപ്രദമായി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ മഹത്വം എത്ര വലുതാണ് എന്ന് നമുക്കത് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. ഒരു കണ്ണ് അതിൻ്റെ കാലിനെ ചതിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ വായ നമ്മുടെ കുടലിനെ ചതിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ അർത്ഥം? കയ്പുള്ള ഒരു ആഹാരം നമുക്ക് കഴിക്കാൻ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അല്ലേ, എവിടൊക്കെ അതിന് പ്രയാസം വരുന്നത്? കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടലിൻ്റെ പ്രശ്നമുണ്ടായി, വയറ്റിൽ പ്രശ്നം കൊണ്ട് അസ്വസ്ഥതയുണ്ടായി, അത് വായിലോട്ട് വരുമ്പോൾ തന്നെ വായിലിട്ട് കഴിഞ്ഞാലും കയ്പുള്ള ആഹാരമാണെങ്കിൽ നമ്മളത് കളയും. അതിന് മെസ്സേജ് ഏതെല്ലാം നിലകളിൽ പോകുന്നു നോക്കി ആ കോർഡിനേഷൻ കിടക്കുന്ന എങ്ങനെയാ അല്ലേ, ആ മെസ്സേജ് സിഗ്നൽ ഉടനെ കൊടുത്തു കഴിഞ്ഞു. നമ്മളേതെങ്കിലും ഒരു ക്ഷുദ്രജീവിയെ കണ്ടു കഴിയുമ്പോൾ നമ്മളതിനെ ചവിട്ടാൻ തയ്യാറാകുന്നില്ല. കണ്ണ് കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ അതിനെ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അതോ കാണാത്ത പോലെ നമ്മൾ ചവിട്ട് പോകും. കാലിനല്ലേ കുഴപ്പം, എനിക്കെന്നാ കുഴപ്പം? പാമ്പ് കടിച്ചാലും കാലിനല്ലേ കടിക്കൂ, കണ്ണിനെ ബാധിക്കത്തില്ലല്ലോ. അങ്ങനെ ചെയ്യില്ല. മനസ്സിലായോ? വാഗുണ്ട് ഞാൻ കഴിച്ചങ്ങ് വിട്ടു, ശ്വാസം പിടിച്ച്. എന്നെ എങ്ങനെ ബാധിക്കുന്നത്? കുടലിനല്ലേ ബാധിക്കുന്നത്? പറ്റില്ല, സംഭവിക്കത്തില്ല. കാരണം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അതുപോലാണ് ചേർത്ത് വെച്ചേക്കുന്നത്. യുക്തമായ വളർച്ച, ഏതെങ്കിലും ഒരു ഭാഗത്തിന് അതിന് അപാകതയുണ്ടായാൽ, പ്രശ്നമുണ്ടായാൽ ശരീരത്തിന്റെ മറ്റവയവങ്ങളെയും ബാധിക്കും. പ്രിയമുള്ളവരെ, ദൈവസഭയും ഇതുപോലെ തന്നെയാണ്, കുടുംബജീവിതവും ഇതുപോലെ തന്നെയാണ്, സാമൂഹ്യ ജീവിതവും ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഫലപ്രദമായ നിലയിൽ ചേർത്ത് വെച്ച് ഈ ആരോഗ്യപരമായ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നത്? സഭ ആരോഗ്യപരമായി വളരണോ, ഒരു ഹെൽത്തി ഗ്രോത്ത് സഭയ്ക്ക് ഉണ്ടാകണമോ, എല്ലാവരും അവരുടേതായ ധർമ്മം പാലിക്കണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഓൾ ആർ ടു ബി റെസ്പോൺസിബിൾ, എല്ലാവരും റെസ്പോൺസിബിൾ ആയി തീരണം. ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം ഉത്തരവാദിത്വ ബോധത്തോടെ നിന്നാൽ സാധിക്കില്ല, എല്ലാവരും ഒരുപോലെ. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമോ, മാതാപിതാക്കൾ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം, മക്കൾ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. അപ്പോഴാണ് ഒരു കുടുംബം ഒരു കൊച്ചു പറദീസയായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇതുപോലെയാണ് ദൈവത്തിന്റെ സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നമ്മൾ കാണുന്നത്. അപ്പോൾ ശരീരം, നാം എല്ലാവരും ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. നാം തമ്മിൽ അവയവങ്ങൾ, അവിടെ പദങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? നാം തമ്മിൽ പദങ്ങൾ ടുഗദർനെസ്സിന് വേണ്ടിയാകട്ടോ, ടുഗദർനെസ് മനസ്സിലാക്കാൻ വേണ്ടി, ഫെലോഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാ ആ പദം ഉപയോഗിച്ചു. നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ. അപ്പോൾ ആകയാൽ ഫോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, കാരണം പ്രത്യേകം ഒറ്റ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തേത് എന്താണ് വർജിക്കേണ്ടത് നോക്കി, നാലാം അധ്യായം 26 വാക്യം ശ്രദ്ധിക്കുക. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. സഭയിൽ സാമൂഹ്യ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് ഭംഗം വരുത്തുന്ന നാല് കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ്, നാം വർജിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് കോപം. കോപിക്കാതെ ആരെങ്കിലും ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം, സ്വാഭാവികമായൊരു ചോദ്യമാണ്. കോപം മനുഷ്യ സഹജമാണ് എന്ന് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളുടെ പറഞ്ഞ് അതിൻ്റെ മറവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. നല്ല പോസ്റ്റിലൂടെ പറയുന്നത്, കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നോക്കണേ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ കോപിച്ചാലും പാപം ചെയ്യരുത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയമായിട്ടാണ്. പലപ്പോഴും നമ്മൾ കോപത്തെ സാധാരണ ഒരു കാര്യമായിട്ട് കാണും. കോപത്തെ വളർത്തിയെടുത്ത് അത് പലപ്പോഴും വലിയ നാശത്തിലേക്ക് ചെന്നെത്തുന്നതായി, അതൊരു ഡിസ്ട്രക്റ്റീവ് പവറാണ് ഈ കോപത്തിനുള്ളതെന്ന്. പലപ്പോഴും പല കൊലപാതകങ്ങളിലേക്കും എത്തുന്നതിന് മുമ്പൊക്കെ ചെറിയ പിണക്കമായി, പകയായി, കോപമായി അതിനവസാനമാണ് കൊലപാതകമായിട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ ഒരു സ്വഭാവത്തെ നമ്മിൽ നിന്ന് പിഴുതെറിയണം. ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനോട് ചേർത്ത് നാലാം സങ്കീർത്തനത്തിൽ നാലാം വാക്യത്തിൽ വായിക്കുന്നു, നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ. എന്താ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ എന്ന് പറയുമ്പോൾ അതിനേത് നെല്ലിൽ കാണണമെന്നുള്ളതാണ്. നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ, നടുക്കം. പാപം ചെയ്യുന്ന വിഷയം വരുമ്പോൾ ഒരു നടുക്കം ഉണ്ടാകും, ഒരു വലിയ ഭയം ഉണ്ടാകുക. അതേക്കുറിച്ചൊരു വ്യക്തി പറഞ്ഞ ഇപ്രകാരം എൻ്റെ മനസ്സിലോടിയെത്തുന്നു, ഒരു മൂർഖൻ പാമ്പ് നാം കിടന്നുറങ്ങുന്ന കട്ടിലിനരികെ പത്ത് ഉയർത്തി നിന്നാൽ പെട്ടെന്ന് നടുക്കമുണ്ടായി നാം ചാടി എഴുന്നേൽക്കും. നാം എന്താ ചെയ്യുക? അതിനെ അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ അത് നമ്മെ ആക്രമിക്കുമെന്ന് നമുക്കറിയാം എന്ന് പറയുന്ന പോലെയാണ് കോപം. കോപസ്വഭാവം പത്തി ഉയർത്തി നിൽക്കുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. എത്രയും വേഗത്തിൽ അതിനെ പിഴുതെറിയണം, ഇല്ലാതാക്കണം. ക്രിസ്തീയ സ്വഭാവ രൂപീകരണത്തിൽ അതിപ്രധാനമായ ഒരു ഭാഗമാണ് ശാന്തത എന്ന് പറയുന്നത്, കോപിക്കാതിരിക്കുവാൻ കഴിയുക എന്നുള്ളത്. കോപം മനുഷ്യ സഹജമാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കോപത്തെ താലോലിക്കുന്നവർ ജീവിതത്തിൽ ദുഷിച്ച പല അനുഭവങ്ങളിലും ചെന്ന് ചാടുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ കോപം പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളിൽ നിന്നാണ് പലപ്പോഴും കോപം ഉണ്ടാകുന്നത്. വസ്തുതകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പല കോപങ്ങളിൽ നിന്നും പലരോടും കോപിക്കുന്നതിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. ചിലർ ചോദിക്കാറുണ്ട്, യേശു കോപിച്ചിട്ടില്ലേ? ശരിയാണ്, കോപിച്ചിട്ടുണ്ട്. ദേവാലയത്തിൽ അശുദ്ധിയും ചൂഷണവും കൊള്ളയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിനും കോപം വന്നു, ചാട്ടവാറെടുത്തു എന്നാ വായിക്കുന്ന. ജനങ്ങളെല്ലാം അത് കണ്ട് ഭയന്ന് അവർ പുറത്തുചാടി. ഒരിക്കലും അത് അവർ നശിച്ചു പോകണമെന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നില്ല. അവർക്ക് തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടായി, ശരിയായ മനോഭാവമുള്ളവരായി. ദേവാലയത്തെക്കുറിച്ച് ശരിയായ ചിന്ത അവർ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് കോപിച്ചത്. ദൈവാലയത്തെ കള്ളന്മാരെ ഗുഹയാക്കി തീർത്തപ്പോൾ അത് പ്രാർത്ഥനാലയമാണെന്ന് അവർ തിരിച്ചറിയണം. നോക്കുക, നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടാണ് യേശു കോപിച്ചിട്ടുള്ളത്. പരീശന്മാരുടെ കപട മനോഭാവവും വഞ്ചനയും ഒക്കെ കണ്ട് യേശു കോപിച്ചതായി അതേ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷം 3:5 അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചും കൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി എന്നാ വായിക്കുന്നത്. അപ്പോൾ കപട മനോഭാവം വഞ്ചനയും പുലർത്തുന്ന സാമുദായിക പ്രമാണികളോട് യേശു കോപിച്ചു. എഫേസ്യ ലേഖനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഒരാൾ പറയുകയുണ്ടായി, ഗ്രീൻലാൻഡിൽ 3 മാസത്തേക്ക് സൂര്യൻ അസ്തമിക്കയില്ല, അത്രയും നാൾ കോപം വെച്ചുകൊണ്ടിരിക്കാമോ? നോക്കൂ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ പുലർത്തുന്ന ആളുകളുണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുൻപ് ആ കോപത്തിൽ നിന്ന് സ്വതന്ത്രനാകണമെന്ന് തന്നെയാണ്. ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്ന പൈതഗോറസ് അനുയായികളോട് അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു, കോപമോ ഈർഷ്യോ ഉണ്ടായാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഹസ്തദാനം ചെയ്ത് ചുംബിച്ച് രമ്യമാകണം. ഒരു യഹൂദ റബിയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരു സഹോദരനോട് പോലും വിദ്വേഷത്തോടെ കിടന്നുറങ്ങുവാനിടയാകരുതേ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതും അത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 5:22, സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ കോപത്തിൻ്റെ പരിണിത ഫലം അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. കോപിച്ചാൽ പാപം ചെയ്യാനിടയാകരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോപം വെച്ചുകൊണ്ടിരുന്നാൽ അത് കൂടുതൽ നമ്മുടെ ഉള്ളിൽ അതെ അധികം ദോഷമുളവാക്കുന്ന പ്രത്യാഘാതങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ളത് തന്നെയാണ്. കയ്യിൻ്റെയും ഹാബിലിൻ്റെയും ചരിത്രത്തിൽ നമ്മളത് തന്നെ വായിക്കുന്നുണ്ടല്ലോ. ഒരു കൊലപാതകം കൂടെ ഉണ്ടായി. കയ്യിൻ ഹാബിലുമായിട്ട് ഉള്ള ആ സംഭാഷണം, ഹാബിലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് മുതൽ കയ്യിൻ്റെ ഹൃദയത്തിൽ രൂപം കൊണ്ട ആ എതിർപ്പും, അതൊക്കെ പ്രതികാരത്തിലേക്ക്, പ്രതികാര ചിന്ത അവനിലുള്ളവായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു. അപ്പൊ ദോഷമായി ചെറിയ ചിന്തകൾ താലോലിച്ച് അത് വളർത്തിയാൽ അത് വലിയ ദോഷത്തിലേക്ക് നീങ്ങുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ സ്വാഭാവികമായി നമ്മളൊക്കെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്, രണ്ടുപേർ തമ്മിൽ പിണങ്ങി കോപിച്ചു, അവർക്ക് തമ്മിൽ പിന്നെ കാണാനൊക്കുന്നില്ല, തമ്മിൽ കണ്ടുമുട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം വരാം. അതിൻ്റെ മറുപടി നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ ഒക്കൂ, ആ വ്യക്തിയോട് ഹൃദയം കൊണ്ട് രമ്യപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രശ്നം ഇറക്കി വെച്ച് ഭാരം ഇല്ലാത്തവരായി ജീവിക്കണം. ദൈവസന്നിധിയിൽ ആ കുറ്റം ഏറ്റുപറഞ്ഞ് കഴിയുമെങ്കിൽ ആ വ്യക്തിയോട് കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിക്കുക. സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് രമ്യപ്പെട്ട് ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറഞ്ഞ് പ്രശ്നം ഇറക്കി വെച്ച് ഭാരമില്ലാതെ നമ്മൾ ജീവിക്കണം. അപ്പോൾ നാം വർജിക്കേണ്ട രണ്ടാമത്തെ ഘടകം കോപമാണ്. ഓർക്കണം, ഒന്നാമത്തേത് ഏതായിരുന്നു? വ്യാജവും വഞ്ചനയും. രണ്ട്, കോപം. മൂന്നാമത്തേത് ഇവിടെ വായിക്കുന്നത് മോഷണം എന്നുള്ളതാണ്. മോഷ്ടിക്കരുത് ഇവിടെ വായിക്കുന്നു. അതിൻ്റെ 28-ാമത്തെ വാക്യം, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്ര വേണ്ടത്. അധ്വാനിച്ച് ജീവിക്കുവാൻ തയ്യാറാകാത്തവൻ ഒരു ദോഷമായ മനോഭാവം രൂപപ്പെടുത്തി ജീവിക്കുന്നവനാണ്, തിന്മയുടെ സ്വാധീനത്തിൽ ജീവിക്കുന്നവനാണ്. അവൻ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ പലതും കൈക്കലാക്കാം എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവനാണ്. മറ്റുള്ളവർ അധ്വാനിക്കുന്നത് അപഹരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ്. ചൂതുകളിയും നികുതി വെട്ടിപ്പും ടിക്കറ്റ് ഇല്ലാത്ത യാത്രയും ഒക്കെ ചെയ്യുന്ന എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് മോഷണമാണ്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക, അത് പല പലയിടങ്ങളിലും അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പല ആളുകളും പോയി വരുന്നത് കണ്ടിട്ടുണ്ട്. എൻട്രൻസ് പാസ് എടുക്കാതെ പോകുന്ന എത്ര പേരുണ്ട്. ഒരു നേരെ പറഞ്ഞ രാജ്യത്തിന് പോകേണ്ട ആ നന്മയെ നമ്മളെ മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവസഭയ്ക്ക് ദശാംശം കൊടുക്കുന്ന വിഷയം അത് കർത്താവിൻ്റെതാണ്. അത് കൊടുക്കാതിരിക്കുന്ന വ്യക്തി, ഓഫറിംഗ് ഇടാത്ത വ്യക്തി, നോക്കൂ, മനഃപൂർവ്വം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിനുള്ളതാണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ അവൻ ചെയ്യുന്നത് മോഷണമാണ്. നമുക്കുള്ളതല്ലാത്തത് എന്തെങ്കിലും, നാം അനുഭവിക്കേണ്ടതല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നാം മോഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്, മോഷണമാണത്. അപ്പോൾ അപ്പസ്തോലൻ പറയുന്നത് മോഷ്ടിക്കരുത് എന്നുള്ളതിനെ ഗൗരവമായിട്ട് കാണുമ്പോൾ നാം അതിനെ പ്രായോഗിക തലത്തിൽ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ നാം ആരും മറ്റുള്ള ഒരാളെ അത് പോക്കറ്റടിക്കുന്നില്ലായിരിക്കാം, മനഃപൂർവ്വമായി അത് ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടെ വളരെ വ്യക്തമായി അപ്പോസ്തലനോട് പറഞ്ഞിട്ടുണ്ട്. നല്ല മനോഭാവത്തോടെ ജീവിക്കുമ്പോൾ കൈകൊണ്ട് അധ്വാനിച്ച് നല്ലത് പ്രവർത്തിച്ച്, കണ്ടോ, കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്ര വേണ്ട. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കേണ്ട, അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ജീവിത ശൈലി അങ്ങനെയായിരുന്നു. കൊടുക്കുന്നത് വാങ്ങുന്നതിനേക്കാൾ ഭാഗ്യം എന്ന് താൻ കരുതിയത് തന്നെ അതുകൊണ്ടാണ്. സുശേഷ വേലയുള്ള ബന്ധത്തിലും ആ കാലത്ത് കൂടാരപ്പണി താൻ ചെയ്യുവാൻ നിർബന്ധിതനായി തീർന്നതും ഈ പ്രിൻസിപ്പിൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. ഒരുപക്ഷെ അധികം സമ്പാദിക്കാന്ന് ലക്ഷ്യം തനിക്കില്ലായിരുന്നു. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന തീമോത്തിയോസ് ലേഖനത്തിൽ തനിക്ക് എഴുതുവാനും കഴിഞ്ഞു. മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരരുത് എന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. താൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിലെ 3-ാം വാക്യം, 20-ാമത്തെ വാക്യം, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാം വാക്യം, 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 8-ാം വാക്യം, 12-ാം വാക്യം, ഇവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ലൈഫ് സ്റ്റൈലിൽ താൻ പുലർത്തിയിരുന്ന നല്ല ശീലത്തെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ചൊല്ല് ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒരാൾ തന്റെ മകനെ ഒരു തൊഴിൽ പഠിപ്പിച്ചില്ലെങ്കിൽ അവനെ മോഷ്ടാവാക്കുകയാണ്. അധ്വാനിച്ചുണ്ടാകുന്ന ധനം, നമ്മുടെ പ്രയത്നഫലമായി ഉണ്ടാകുന്ന ധനം, അത് ചെലവിട്ട് സമൂഹത്തിൽ മാന്യതയോടുകൂടി ജീവിക്കുന്നതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനും മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാനും ഉതകുന്ന നിലയിൽ ക്രൈസ്തവ ജീവിതം രൂപപ്പെട്ടു വരണം. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ സാമൂഹ്യ ധർമ്മത്തിൽ അവൻ മുൻപന്തി നിൽക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് വർജിക്കേണ്ടത് എന്നവിടെ പറഞ്ഞിട്ട് 4-ാമത്തേത് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 29-ാമത്തെ വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. 31-ാം വാക്യം, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. കണ്ടോ, അപ്പൊ ദുർഭാഷണങ്ങളരുത്, ആകാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരരുത്. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിൽ അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്, പൊട്ടച്ചൊല്ല കളിവാക്ക് ചേർച്ചല്ലാത്ത ഒന്നും വരുത്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സംഭാഷണം.
വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതിനകത്തൊന്നും നമ്മൾ സംസാരിക്കരുത്.
കൊലോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ അത് ആവർത്തിച്ച് പറഞ്ഞു. 4:5 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ ജ്ഞാനത്തോട് പെരുമാറുവീൻ. ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടത് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടി മുപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അപ്പോൾ ദുർഭാഷണങ്ങളൊന്നും ഉണ്ടാകരുത്, കൃപയോടുകൂടി നമ്മൾ സംസാരിക്കണം. കർത്താവ് പഠിപ്പിച്ചു 10:12-46, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. യാക്കോബിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതി 3:7 നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. 5 അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം നാവിനെ നമ്മൾ നിയന്ത്രിച്ചു വേണം ജീവിക്കാനെന്നർത്ഥം. അപ്പോൾ പ്രയോജനമല്ലാത്ത ഒരു സംഭാഷണത്തിലും നമ്മൾ ഏർപ്പെടരുതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവപൈതൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിരുന്നു, എന്തെല്ലാം നമ്മൾ വർജിക്കണം, ദുർഭാഷണങ്ങൾ ഒന്നും ഉണ്ടാകരുത്. നോക്കൂ, ആ ഭാഗം പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. 29 ഞാൻ ഒന്ന് വായിക്കാം. 4:29, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പൊ നാം സംസാരിക്കുന്ന വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് ആത്മീയ വർദ്ധന ഉണ്ടാകണം, മറ്റുള്ളവർക്ക് കൃപ വർദ്ധിക്കാനിടയാകണം. അതിനോട് ചേർത്ത് പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ വർജിച്ചില്ലെങ്കിൽ, 4 പ്രത്യേകം പറഞ്ഞത്, 1 വ്യാജം വഞ്ചനയും എല്ലാം ഉപേക്ഷിക്കണം, 2 കോപം നമ്മിൽ നിന്ന് വർജിക്കണം, 3 മോഷണ സ്വഭാവം വർജിക്കണം, 4 ദുർഭാഷണം വർജിക്കണം. എന്നിട്ടാണ് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇതെന്തുകൊണ്ടാണ് ചേർത്ത് പറയാൻ കാരണം? നാം ദൈവത്തിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കാൻ തയ്യാറാകാതെ നാം മുന്നോട്ട് പോയാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മെ ഓരോരുത്തരെ മുദ്രയിട്ടത്. ദൈവത്തിന്റെ ആത്മാവിനെ സീൽ ചെയ്യപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. രക്ഷാദർശനം പ്രാപിക്കുമ്പോൾ തന്നെ ഈ അനുഭവം ഉണ്ടാവുകയാണ്. ആ മുദ്രയിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഒരു നിശ്ചിത ലക്ഷ്യത്തിൽ എത്തിക്കുവോളം ദൈവത്തിന്റെ ആത്മാവിന് നമ്മെക്കുറിച്ച് വളരെ ഉത്തരവാദിത്വമുണ്ട്. ഒരു പോസ്റ്റ് ഓഫീസിൽ നാം കത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റൽ അധികൃതർ അവിടെ സീല് വെക്കുന്നു, പിന്നെ അവർ അതിന് ഉത്തരവാദിത്വം എടുക്കുകയാണ് ലക്ഷ്യത്തിൽ ആ ലെറ്റർ എത്തിക്കുവാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ദിവസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല, പിന്നെ വീണ്ടെടുപ്പ് നാളിനായി. ഏതാണത്? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് വരെ, അത് കർത്താവിന്റെ പ്രത്യക്ഷത വരെയാണ്. അപ്പോൾ യേശു കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നാം എല്ലാവരും എടുത്തുകൊള്ളപ്പെടുവാൻ യോഗ്യരായി തീരേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. ആ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആരാ ദുഃഖിപ്പിക്കുന്നത്? വ്യാജവും വഞ്ചനയുമായി ജീവിക്കുന്നവർ, കോപിച്ച് പാപം ചെയ്യുന്നവർ, മോഷണ സ്വഭാവം പുലർത്തുന്നവർ, ദുർഭാഷണം പുലർത്തുന്നവർ, ഇവരൊക്കെ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധയോടെ നാം ഇത് കരുതിക്കൊള്ളണം. അപ്പോൾ എത്ര പവിത്രമായി നമ്മുടെ വ്യക്തി ജീവിതം നമ്മൾ കാക്കണം, സാമൂഹ്യ ജീവിതം എത്ര ഗൗരവത്തോടെ നമ്മൾ നയിക്കണം എന്ന് നമ്മെ ഇവിടെ പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ നാം എല്ലാവരുമായിരിക്കണം. അപ്പോൾ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. 31 വാക്യം വായിക്കുമ്പോൾ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. വിട്ടൊഴിഞ്ഞു പോകട്ടെ, അതൊന്നും നമ്മൾ ചിന്തിക്കുപോലും വരുത്. സമ്പൂർണമായി നമ്മിൽ നിന്ന് അതിനെയെല്ലാം അകറ്റിക്കളയണം. പൂർണ്ണമായി ചുവടേ അതിനെ മാറ്റിക്കളയണമെന്നാണ്. അതിൻ്റെ വേരുപോലും നമ്മൾ പിടിപ്പിക്കുവാൻ അനുവദിക്കരുത്. റൂട്ടോടെ പിഴുതെറിയണമെന്നാണ് പദത്തിൻ്റെ അർത്ഥം. എന്നാൽ അതേ സമയം തന്നെ നമ്മളെങ്ങനെ ജീവിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പുതു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിക്കുക പറഞ്ഞാൽ അത് വളരെ ക്രമീകൃതമായ ഒരു ജീവിതമാണ്. അത് ശിക്ഷണത്തോടുകൂടെ നയിക്കപ്പെടേണ്ടതാണ്. അതെങ്ങനെയാണ് പായിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ക്ഷമയുടെ പ്രാധാന്യം നമുക്കിവിടെ കാണാം. സാമൂഹ്യ ജീവിതം ധന്യമാകണമെങ്കിൽ ക്ഷമാശീലം വളർത്തിയെടുക്കണം. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമോ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ക്ഷമിക്കുന്ന മനോഭാവമുള്ളവരാകണം. എത്ര നന്നായി ജീവിക്കുന്നവരാന്നൊക്കെ പറഞ്ഞാലും അല്പസ്വല്പം മാനസിക സംഘർഷങ്ങൾ ഉളവാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഭൂമിയിലെ കുടുംബജീവിതം കൊച്ചു പരദേശിയായി തന്നെ നമുക്ക് നയിക്കാം. സഭാജീവിതവും അങ്ങനെ തന്നെയാണ്. പരസ്പരം പിണക്കത്തിലും പകയിലും ഒന്നും ജീവിക്കേണ്ടവരല്ല, ഭിന്നതയിൽ മുന്നോട്ട് പോകേണ്ടവരല്ല, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ അകന്നിരിക്കേണ്ടവരല്ല. സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി പകയിലും പിണക്കത്തിലും ജീവിക്കാൻ അല്ല ദൈവ ലോകത്തിൽ ദൈവജനത്തെ ആക്കിയിരിക്കുന്നത്. അവർ പരസ്പരം ക്ഷമിക്കണം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി എന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. ദൈവ ദയയും മനസ്സലിവും ദീർഘക്ഷമയും ഒക്കെയുള്ളവനാണ്. ദീർഘക്ഷമയുള്ള കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം ക്ഷമിക്കണം. അപ്പൊ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നാം ജീവിക്കണം. ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക, ക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുന്ന മാതൃക അത് തന്നെയാണ്. മനുഷ്യർ കിടന്നുകൊണ്ടും കർത്താവ് തിന്മ പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സ്തേഫാനോസും അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് പോലെ ക്രിസ്തു കാണിച്ച മാതൃകയെ നമ്മൾ പിൻപറ്റിയാൽ ആർദ്രതയും ദയയും പരസ്പരം ക്ഷമിക്കാനുള്ള കഴിവും മനസ്സലയുമുള്ളവരായി നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയും. കർത്താവിൽ പ്രിയരെ, നമ്മുടെ സാമൂഹ്യ ജീവിതം പ്രയോജനകരമായി അർത്ഥവത്തായി നമുക്ക് നയിപ്പാൻ കഴിയട്ടെ. കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി നമുക്ക് ജീവിക്കാം. അതിൽ അതിപ്രധാനമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദയയും മനസ്സലിവും ഉള്ളവരായി അന്യോന്യം ക്ഷമിച്ച് ഈ സമൂഹത്തിൽ ദൈവത്തിൻ്റെ പുതു മനുഷ്യനായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.